SBS റേഡിയോ.
കേരളത്തിൽ ഒരു വീടോ ഫ്ളാറ്റോ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒട്ടേറെ ഓസ്ട്രേലിയൻ മലയാളികളുണ്ടാകും. എന്നാൽ ഇപ്പോൾ വിവാദമായിരിക്കുന്ന മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള സുപ്രീം കോടതി വിധിയുടെ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ പലർക്കും ആശങ്കകൾ ഉണ്ടാകാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു വീടോ ഫ്ളാറ്റോ കേരളത്തിൽ വാങ്ങിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കാൻ കഴിയുക എന്ന കാര്യമാണ് SBS മലയാളം ഇനി പരിശോധിക്കുന്നത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായ ബിനോയ് കെ കടവൻ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം അഡ്വക്കേറ്റ് ബിനോയ് കെ കടവൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
മരടിലെ ഫ്ളാറ്റുകളുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്ക് കോസ്റ്റൽ സോൺ റെഗുലേഷൻസ്. ഇക്കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒരു വ്യക്തത ലഭിക്കാനായിട്ട് ഒന്ന് വിശദീകരിക്കാമോ, എന്താണ് കോസ്റ്റൽ സോൺ റെഗുലേഷൻസ് എന്നുള്ളത്?
നമ്മളിവിടെ പ്രകൃതിയുടെ വിഭവങ്ങൾ സംരക്ഷിക്കാനായിട്ട് നമ്മൾക്ക് ഇവിടെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നൊരു പേരിലൊരു നിയമമുണ്ട്. അതിന്റെ കീഴിൽ പലപ്പോഴായിട്ട് നമ്മൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള നിയമമാണ്. അപ്പൊ അതിനടിയിലായിട്ട് പല കാറ്റഗറിയിലുള്ള പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനുള്ള പല റൂൾസുകളും പല കാലഘട്ടത്തിലും വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഈ തീരദേശം, അതായത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ, നമ്മുടെ ഈ ജലസമ്പത്ത്, കായല്, കടലുകള്, നമ്മുടെ ഈ തീരദേശങ്ങള്, അത് പലപ്പോഴും കയ്യേറുകയും അവിടെ അനധികൃതമായ കെട്ടിടങ്ങൾ പണിയുകയും അതിന്റെ ഭാഗമായിട്ട് ഈ കായലിന്റെയും കടലിന്റെയും എല്ലാം ഒഴുക്കിനെ ബാധിക്കത്ത രീതിയും അത് നമ്മുടെ പരിസ്ഥിതി വ്യവസ്ഥയെ ബാധിക്കത്തക്ക രീതിയും വരുന്നൊരവസ്ഥയിൽ വന്നപ്പോഴാണ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻസ് ആദ്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇറക്കിയത്. അപ്പൊ അതിനകത്ത് പറയുന്നത് അനുസരിച്ച് ഇങ്ങനെയാണ്, നമ്മൾ ഈ തീരദേശം അതിനെ തന്നെ നമ്മളൊരു 3 കാറ്റഗറി ആയിട്ട് വന്ന് കാറ്റഗറി 1, സോൺ 1, സോൺ 2, സോൺ 3 എന്ന കാറ്റഗറിയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനെ തിരിച്ചിട്ട് അതനുസരിച്ചുള്ള ആ ഏത് സോണിലാണോ വരുന്നത് അതനുസരിച്ച് മാത്രമേ അവിടെ ഏത് തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ സാധാരണ ഒരു 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 വസ്തുവിൽ നടത്തുന്ന പോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു അധികാരം നമുക്കില്ല. അതായത് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോ കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1 നമുക്ക് കൺസ്ട്രക്ഷൻ നടത്താം. കോസ്റ്റൽ റെഗുലേഷൻ 2 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലെവലിലുള്ള ആൾക്കാർ ആ ഒരു വികസന ചോൾട്ടോടെ സംഭവത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ അവരുടെ അനുമതിയോടുകൂടി മാത്രം നടത്താം. കോസ്റ്റൽ റെഗുലേഷൻ സോൺ 3 വരുമ്പോൾ അത് തീർത്തും ഈ പറഞ്ഞ പോലെ ഒരു വികസനം വരാത്ത പഞ്ചായത്ത് മേഖലകളിലുള്ള ഈ വികസനം കുറഞ്ഞ എന്ന ഏകദേശ പരിധിയിൽ വരുന്ന അവിടെ ഈ 200 ഹൈറ്റായിട്ട് ലൈനിൽ 200 to 500 വരുന്ന പരിധിയിൽ അവിടെ ബിൽഡിംഗ്സ് പണിയാനായിട്ട് പൂർണ്ണമായിട്ടും ഒരു നിരോധനമുള്ള ഒരു മേഖലയാണ്.
ബിനോയ്, അപ്പോൾ ഇതിൽ പലർക്കും എളുപ്പമായിരിക്കില്ലല്ലോ ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തു നിന്ന് ഒരാൾ വരുന്നു കേരളത്തിലേക്ക്, എന്നിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ശ്രമിക്കുന്നു, അവിടെ ഈ നിയമം ബാധകമായിരിക്കുമോ, അല്ലെങ്കിൽ ഓൾറെഡി അത് അങ്ങനെ ഒരു സ്ഥലത്താണോ പണിതിരിക്കുന്നത്, അല്ലെങ്കിൽ പുതിയതായിട്ട് എവിടെയെങ്കിലും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇക്കാര്യങ്ങളിൽ ഒരു എന്താണ് ശ്രദ്ധിക്കാൻ കഴിയുക?
ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മുടെ നദികളാലും പുഴകളാലും എല്ലാം ഒത്തിരി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പൊ ഇതിന്റെ എല്ലാം അടുത്തേക്ക് വരുമ്പോൾ ഈ ബിൽഡിംഗ് പണിയുന്നതിനുള്ള ഒരു പെർമിഷൻ നമുക്ക് അത്യാവശ്യമാണ്. അതിനകത്തൊരു കോസ്റ്റൽ റെഗുലേഷൻ സോൺ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്. ഈ അതോറിറ്റിയാണ് കൃത്യമായിട്ട് ഈ സോൺ ഐഡന്റിഫൈ ചെയ്യാനും അതനുസരിച്ചുള്ള കാലങ്ങളനുസരിച്ചുള്ള പ്ലാൻ പ്രിപ്പയർ ചെയ്യാനുമുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ഈ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിക്കാണ്. ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഫ്ളാറ്റ് മേടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിൽഡറാണ്, അല്ലെങ്കിൽ ബിൽഡറും ബിൽഡിംഗ് ഇരിക്കുന്ന മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, അവരാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു പൂർണ്ണ ഇത് നോക്കുന്നതായിരുന്നു. നിയമസാധ്യതയെല്ലാം നോക്കണം, അത് കോസ്റ്റൽ പോപ്പുലേഷൻ സോൺ അതിനുശേഷമേ അവർ അപ്രൂവൽ കൊടുക്കാൻ പാടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോ ആര് ഇതിനകത്ത് ഇപ്പോ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നാലും, ഇപ്പൊ പറഞ്ഞ പോലെ ബിൽഡറുടെ ഭാഗത്ത് ഒരു വീഴ്ച വന്നാലും അവസാനം വരുമ്പോൾ അഫക്ട് ചെയ്യുന്നത് ഉപഭോക്താക്കളെയാണ്. ഇപ്പോ നമ്മുടെ മരട് കേസിനകത്തൊക്കെ ആരുടെ ഭാഗത്താണ് വീഴ്ച, കോടതിയുടെ ഭാഗത്താണോ വീഴ്ച, മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്താണോ വീഴ്ച, കോസ്റ്റൽ മാനേജ്മെന്റ് ഭാഗത്താണോ വീഴ്ച, നോട്ടിഫിക്കേഷൻ, പല ചർച്ചകളും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഏറ്റവും ഇപ്പോ അവസാനത്തെ വേദന അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന തീരുമാനങ്ങളിലേക്ക് എത്തുന്ന അഫക്ട് ചെയ്യുന്നത് ഉപഭോക്താക്കളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പറയുകയാണെങ്കിൽ, കൃത്യമായിട്ട് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഒരു സർവേ നമ്പറും ഡീറ്റെയിൽസും വെച്ചിട്ട് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിക്ക് റിക്വസ്റ്റ് വെക്കുക. ഈ പറയുന്ന പ്രോപ്പർട്ടി ഈ സോൺ ഏത് സോണിൽ പെടുന്നതാണ്, നമ്മൾ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ സേഫ് എന്നാണ് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത്.
ഓക്കെ, ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ സമാനമായിട്ടുള്ള മറ്റു കോസ്റ്റൽ റെഗുലേഷൻ സോൺ പോലുള്ള മറ്റു നിയമങ്ങൾ അല്ലെങ്കിൽ റെഗുലേഷൻസ് അല്ലെങ്കിൽ റൂൾസ് എന്താണുള്ളത്?
പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പോ നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും വരാം, കൺസർവേഷൻ ഓഫ് മാരീ ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട്, അതായത് നമ്മുടെ ഈ നമ്മുടെ പാടശേഖരങ്ങളൊക്കെ നമ്മളിവിടെ കുറഞ്ഞു, പാടങ്ങളെല്ലാം നികത്തി, നമ്മൾ കെട്ടിടം പണിയുന്ന ഒരു അവസ്ഥകൾ, നമ്മുടെ ജനജീവിതം നമുക്കത് ആവശ്യമായി വന്നൊരു അവസ്ഥയിൽ അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ പലപ്പോഴും, അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ജലസമ്പത്ത് കുറയും, അങ്ങനെ കുറെ ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സർക്കാർ തന്നെ 2008 കൊണ്ടുവന്നൊരു നിയമമാണ് ഈ കൺസർവേഷൻ ഓഫ് മാരീ ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് എന്ന് പറഞ്ഞിട്ട്, ഈ പാടങ്ങളെ അതായിട്ട് മിലമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനത്തെ, അതായത് നിലം നമ്മൾക്ക് ഇപ്പൊ പഴയ കാലഘട്ടങ്ങളിലെ പോലെ നിലം കൊണ്ടുവന്ന് ചുമ്മാ മണ്ണിട്ട് നികത്തി ആരൊരു ബിൽഡിംഗ് പണിയാണെങ്കിൽ അത് തീർത്തും അതിപ്പോ നിയമവിരുദ്ധമാണ് ആക്ച്വലി. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഏതൊരു പ്രോപ്പർട്ടി മേടിക്കാൻ പോകുമ്പോഴും അത് നിലം ആണോ പുരയിടമാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കാനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ബാധ്യസ്ഥയാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാല്, നമ്മള് അതിന്റെ നമ്മൾ സാധാരണ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ പോകുന്ന ആൾക്കാരുടെ ഡബിൾ കളക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം, നമ്മൾ അവരുടെ കരമടച്ച റെസീപ്റ്റ്, അതായത് നമ്മൾ അവരുടെ ലാൻഡ് ടാക്സ് റെസീപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് റിമാർക്സ് കോളത്തിൽ സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും ഇത് നിലമാണോ പുരയിടമാണോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നിലമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള ഒത്തിരി കടമ്പകൾ കൂടുതലുണ്ടാവും. അപ്പോ അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ ഇപ്പോ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കുന്ന ചില സമയത്ത് നമ്മുടെ ഏതൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ തണ്ടത്തെ രജിസ്റ്റർ, അതായത് ഒരു ROR ഒക്കെ എടുത്ത് നോക്കുന്നതല്ല, അതായത് രജിസ്റ്റർ നമ്മുടെ പണ്ട് മുതലേ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സർവേ നമ്പർ ആരുടെ കയ്യിൽ വന്നു, അതിന്റെ അവസ്ഥ എന്താണ്, തണ്ടപ്പേർ രജിസ്റ്റർ ഉണ്ട് നമ്മുടെ വില്ലേജ് ഓഫീസിലെല്ലാം, ആ തണ്ടപ്പേരിന്റെ രജിസ്റ്ററിന്റെ കോപ്പി നമുക്ക് അപേക്ഷ കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. അപ്പൊ ആ കോപ്പി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ പറ്റും അത് നിലമായിരുന്നോ പുരയിടമായിരുന്നോ. കാര്യം നിലമായി കഴിഞ്ഞാൽ നമുക്കതിന്റെ ഉപയോഗം വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ടൗൺ പ്ലാനിങ് ആക്ട് അനുസരിച്ച് നമ്മൾ പല സോൺസ് ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് നമ്മുടെ ഭൂമിയെ തന്നെ. അപ്പൊ ചിലയിടത്ത് നമ്മൾ ബിൽഡിംഗ് പണിയാൻ പറ്റത്തില്ല, എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞ ഐഡന്റിഫൈ ചില ഏരിയാസ് ആണ്. അപ്പോ ആ രീതിയിലുള്ള ഈ ഐഡന്റിഫിക്കേഷൻ അനുസരിച്ചാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാനുണ്ട്, നമ്മൾ ഫ്ലാറ്റ് മേടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ പോലും ആ ഫ്ലാറ്റ് ഇരിക്കുന്ന ഭൂമിയുടെ കൃത്യമായിട്ടുള്ള എല്ലാ രേഖകളും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു കോസ്റ്റൽ റെഗുലേഷൻ സോൺ ബാധകമാണോ, ഈ പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് അനുസരിച്ച് ബാധകമാണോ, അത് ഏത് സോണിലാണ് ടൗൺ പ്ലാനിങ് ആക്ട് അനുസരിച്ച് കിടക്കുന്നത്, ആ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ തീർത്തും കൃത്യമായിട്ട് അത് എല്ലാം പൂർണ്ണമായിട്ട് അപ്രൂവൽ എല്ലാം കിട്ടിയെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ.
കേരളത്തിൽ ഒരു വീടോ ഫ്ലാറ്റോ വാങ്ങിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് SBS മലയാളത്തിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായ ബിനോയ് കെ കടവനാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്. ബിനോയ്, ഇതിന് പുറമേ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്? പ്രത്യേകിച്ച് അതിൻ്റെ ടൈറ്റിലിൻ്റെ കാര്യത്തിൽ മറ്റു പലർക്കും അവകാശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ചിലപ്പോൾ ഒരു പ്രവാസി കേരളത്തിലെത്തുന്നത്, അതിനുള്ളിൽ വാങ്ങിക്കുമ്പോൾ പല അബദ്ധങ്ങളിലും ചെന്നുപെടാൻ സാധ്യതയുണ്ടല്ലോ.
അതെ 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 അതെ. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ അതിന് ഏറ്റവും നമ്മളെപ്പോഴും ഒരു കാര്യം, കുറച്ച് നാളത്തേക്ക് വരുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചോളം ഇവിടെ ഇരുന്ന് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം കൃത്യമായിട്ട് നോക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതിന് ഏറ്റവും അത്യന്തം നമ്മൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പോ നമ്മള് ഒരു ഭൂമി വാങ്ങിക്കുന്ന ഒരാൾക്ക്, നമ്മളൊരാളുടെ ഭൂമി വാങ്ങിക്കുകയോ ചെയ്യുന്നു, അയാൾക്ക് ആ ഭൂമി വിൽക്കാനുള്ള പൂർണ്ണമായ അവകാശം അയാൾക്ക് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നമ്മളെല്ലാം ഇവിടെ, നമുക്ക് ഇവിടെ വ്യത്യസ്തമായ പേഴ്സണൽ ലോസ് ഉള്ള രാജ്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ മുസ്ലിംസിന് പേഴ്സണൽ ലോ വ്യത്യസ്തമാണ്, ഹിന്ദുസിന് വേറെയാണ്, ക്രിസ്ത്യാനികൾക്ക് വേറെയാണ്, പല രീതിയിൽ വ്യത്യസ്തമായ പിന്തുടർച്ച അവകാശങ്ങൾ വേറെ പല രീതിയിൽ വ്യത്യസ്തമായി പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോ ആ ഒരു അവസ്ഥയിൽ വരുമ്പോ നമ്മൾ വാങ്ങിക്കുന്ന ഭൂമി ആരുടെ നിന്നാണോ വാങ്ങിക്കുന്നത്, അദ്ദേഹത്തിന് അതെങ്ങനെ കിട്ടി, ഇനി അദ്ദേഹത്തിന്റെ പിതാവിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ അതല്ല, അദ്ദേഹം അത് ബാക്കിയുള്ള സഹോദരന്മാർ വഴി പാർട്ടീഷൻ ചെയ്ത് സെറ്റിൽമെന്റ് ചെയ്ത് കിട്ടിയതാണെങ്കിൽ അത് കൃത്യമാണോ? അപ്പൊ നമ്മളതിന് മിക്കവാറും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ 30 വർഷത്തെയെങ്കിലും നമ്മളൊരു പ്രയർ ഡോക്യുമെന്റ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ അതിന്റെ കോപ്പികൾ വാങ്ങിച്ച് നമ്മളത് ചെക്ക് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് കൃത്യമായിട്ട് ഒരു ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട് വഴി മാത്രമേ അതിന്റെ കൃത്യമായിട്ടുള്ള നിയമവശങ്ങൾ എഴുതിയിട്ടുള്ള ഒരു അഭിഭാഷകന്റെ സഹായം നമ്മൾ തേടേണ്ട എന്താണെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ളത്.
പിന്നെ മറ്റൊരു കാര്യം, പലർക്കും ഒരു ബാങ്ക് ലോൺ അവിടെ നിർമ്മിക്കാനായിട്ട് ബാങ്ക് ലോൺ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് സേഫായെന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്?
ഇതിനകത്ത് സാധാരണ ബാങ്ക് ലോൺ, അത് അങ്ങനെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ബാങ്ക് ഒരു ലോൺ കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള അഭിഭാഷകരെ കൊണ്ട് അതിന്റെ നിയമസാധ്യത, അതായത് പൂർണ്ണമായിട്ടും അവർ ചെക്ക് ചെയ്യും. അത് ബാങ്കിനെ സംബന്ധിച്ചോളം ആ നാളെ ഒരു സമയത്ത് അത് ഏതെങ്കിലും തരത്തിലെ ഒരു ലോൺ അടയ്ക്കാൻ വന്നായിരിക്കും വരാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇത്രയും നാളത്തെ ഈ പറഞ്ഞ പോലെ ഒരു പരിചയം വെച്ച് പറയുകയാണെങ്കിൽ, എല്ലാവരും ബാങ്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ പല ഫ്ലാറ്റിന്റെ അഡ്വർടൈസ്മെന്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. SBI അപ്രൂവ്ഡ് പ്രോജക്ട് അല്ലെങ്കിൽ HDFC അപ്രൂവ്ഡ് പ്രോജക്ട്, പല ബാങ്കുകൾ അപ്രൂവ്ഡാണ്. അപ്പൊ അതിനകത്ത് കൊടുക്കുന്നവരെന്തെങ്കിലും അവരെല്ലാം അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള രേഖകൾ പരിശോധിച്ച് നിയമപരമായിട്ട് കറക്റ്റ് എന്ന രീതിയിലാണ് ലോൺ കൊടുക്കുന്നത്. പക്ഷെ അത് നമുക്ക് 100% നമുക്ക് ഒരിക്കലും, ഇപ്പോ ഈ മരട് ഫ്ലാറ്റിന്റെ കേസ് പറഞ്ഞാലും മരട് ഫ്ലാറ്റിന്റെ എല്ലാവരും തന്നെ ബാങ്ക് ലോൺ മേടിച്ച് വളരെ ആൾക്കാരാണ്, നമുക്കത് 100% അത് പൂർണ്ണമായിട്ട് നമുക്കത് ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ തന്നെ ആ മുഴുവൻ രേഖകൾ വെച്ചിട്ട് നമ്മൾ തന്നെ ഒരു നല്ലൊരു ലോയറെ കൊണ്ട് അസസ് ചെയ്യും, അതോടൊപ്പം അത് ചെയ്യുന്നതാണ് ബുദ്ധി എന്നാണ് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്.
അഡ്വക്കേറ്റ് ബിനോയ് കെ കടവേൻ, വളരെയധികം നന്ദി ഇതിന്റെ വിശദാംശങ്ങൾ SBS മലയാളവുമായി പങ്കുവച്ചതിന്.
നന്ദി, നന്ദി. Tell us what you think. Like us on Facebook or follow us on Twitter.